ഡിയർ ഫ്രണ്ട്സ്, MPC 005 റിസർച്ച് മെത്തേഡ്സിൽ സ്റ്റെപ്സ് ഇൻ റിസർച്ച് പ്രോസസ് എന്ന് പറയുന്ന ഒരു ചോദ്യം പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലും കണ്ടുവരുന്നുണ്ട്. ബേൺസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം റിസർച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റിഗേഷൻ ടു ഫൈൻഡ് ആൻസേഴ്സ് ടു എ പ്രോബ്ലം എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ റിസർച്ച് പ്രോസസ്സിന് പ്രധാനമായിട്ടും 7 സ്റ്റെപ്പുകളുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം, ഫോർമുലേറ്റിംഗ് ഹൈപ്പോത്തിസിസ്, ഐഡൻറ്റിഫൈയിങ് മാനിപ്പുലേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് വേരിയബിൾസ്, ഫോർമുലേറ്റിംഗ് എ റിസർച്ച് ഡിസൈൻ, ഡേറ്റ അനാലിസിസ് ആൻഡ് ദെയർ ഇൻ്റർപ്രിറ്റേഷൻ, ഡ്രോയിങ് കൺക്ലൂഷൻസ്, പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് പബ്ലിക്കേഷൻ. ഇങ്ങനെ 7 സ്റ്റെപ്പുകളുണ്ട്. ഓർത്തിരിക്കാൻ എളുപ്പത്തിന് ഒരു ന്യൂമോണിക് ടെക്നീക്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 7 സ്റ്റെപ്പുകളെ നമ്മൾക്ക് PhD VARC, PhD വർക്ക് എന്ന് പറയുന്നത് റിസർച്ചുമായി കണക്ട് ചെയ്തതായതുകൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും. ഈ ഓഡിയോ ക്ലിപ്പിൻ്റെ കൂടെ തന്നെ ഒരു PDF ഫയല് ഞാൻ അയക്കുന്നുണ്ട്. ആ PDF ഫയല് നോക്കുമ്പോൾ നിങ്ങൾക്കിത് കൃത്യമായിട്ടും മനസ്സിലാവും. ഓരോന്നും നമുക്ക് എടുത്ത് നോക്കാം, ഓരോ സ്റ്റെപ്പ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം. നമ്മൾ ഏതൊരു റിസർച്ച് ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം ഒരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. റിസർച്ച് ചെയ്യുന്നതിന് ആവശ്യമായിട്ട് ഒരു പ്രോബ്ലം ഉണ്ടോ സൊസൈറ്റിയിൽ? സൈക്കോളജിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളായിക്കോട്ടെ, അവരുടെ ബിഹേവിയറും ഇൻ്റേർണൽ സൈക്കോളജിക്കൽ പ്രോസസ്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിൽ വയ്ക്കേണ്ട വേറൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനോടൊപ്പം ഇതിന് മുൻപ് ആരെങ്കിലും ഇതിനെപ്പറ്റി ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടോ? നമ്മുടെ ഈ പ്രോബ്ലത്തിന് അനുയോജ്യമായിട്ടുള്ള ഡേറ്റാസ് അവൈലബിൾ ആണോ? അതുപോലെ തന്നെ ഈ ഒരു റിസർച്ച് നമ്മൾ ഫൈനലൈസ് ചെയ്യുമ്പോഴും അത് മറ്റൊരു ചോദ്യത്തിലേക്ക് ചെന്നെത്തുന്നുണ്ടോ എന്നുള്ള ചില ചോദ്യങ്ങൾ കൂടി മനസ്സിൽ വെച്ച് വേണം നമ്മളൊരു പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലംസിനെ ബേസ് ചെയ്ത് നമ്മളൊരു റിസർച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ ഇതിന് മുൻപ് ആരെങ്കിലും റിലേറ്റഡ് ടോപ്പിക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ അത് തന്നെ റിസർച്ച് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇതിന് മുൻപുള്ള ആളുകൾ ചെയ്ത റിസർച്ചിനെ പറ്റി നമ്മൾ വായിക്കണം. അങ്ങനെ വായിക്കുന്ന അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ അത്തരം മുൻപ് ആളുകൾ ചെയ്തിരിക്കുന്ന അതിനെയാണ് നമ്മൾ ലിറ്ററേച്ചർ എന്നും അങ്ങനെ വായിക്കുന്നതിനെയാണ് നമ്മൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്നും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നമ്മൾ വായിക്കുമ്പോഴുള്ളൊരു ഗുണം ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. ഇതിന് മുൻപ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം തന്നെ വേറൊരാൾ ചെയ്തിട്ടുണ്ട്, പിന്നെ നമ്മൾ ചെയ്തതിന് പ്രസക്തിയില്ല. അപ്പോൾ ആ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഒരാൾ ചെയ്തിരിക്കുന്ന അതേ റിസർച്ച് ചിലപ്പോൾ അത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഏകദേശം സിമിലറായിട്ട് വേറൊരു രീതിയിൽ ചെയ്യാം. ഡെമോഗ്രാഫിക് വേരിയബിൾസ്, മറ്റ് നമുക്കറിയാം റിസർച്ചിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വേരിയബിൾസ്. അപ്പോൾ ആ വേരിയബിൾസിൻ്റെ ഇത് മാറ്റാം, പോപ്പുലേഷൻ മാറ്റാം, സാമ്പിൾ മാറ്റാം. പക്ഷേ ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ റിസർച്ച് റിവ്യൂ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഇസ് എസെൻഷ്യൽ. ആ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൽ നമുക്കറിയാൻ സാധിക്കും എന്താണ് ഇതിന് മുൻപ് ആള് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. അവർ ചെയ്തിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് ഇത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ വേരിയബിൾസ് മാറ്റാം, പോപ്പുലേഷൻ മാറ്റാം, സാമ്പിൾ മാറ്റാം. അങ്ങനെ റിസർച്ച് ഇതിന് മുൻപ് ചെയ്തിരുന്നതാണെങ്കിലും അല്പം വ്യത്യാസപ്പെടുത്തി വേണമെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ഈ ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഇത് തൊട്ട് മുൻപ് ചെയ്ത ആളുടെ ആ റിസർച്ചിൻ അതിൻ്റെ ഒരു എസ്റ്റിമേഷനും എക്സ്റ്റെൻഷൻ ഓഫ് പ്രീവിയസ് വർക്ക്സ് നമുക്ക് അതിനെപ്പറ്റി ഒരു അവബോധം കിട്ടും. നമ്മളുടെ അറിവ്, ഈ ഏരിയയിലുള്ള അറിവ് വർദ്ധിക്കും. മാത്രമല്ല നമ്മൾ എടുത്തിരിക്കുന്ന വേരിയബിൾസിനെ ഒന്ന് റീഡിഫൈൻ ചെയ്യാൻ കൂടി സാധിക്കും. അപ്പോൾ ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജേണൽസിൽ നിന്ന് കിട്ടും, ബുക്സിൽ നിന്ന് കിട്ടും, അബ്സ്ട്രാക്ട്സിൽ നിന്ന് കിട്ടും, പീരിയോഡിക്കൽസിൽ നിന്ന് കിട്ടും. അതെല്ലാം നമുക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിൻ്റെ സോഴ്സാക്കി കണ്ടെത്തും. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതുപോലെ തന്നെ PSYC സൈക്ക് INFO സൈക്ക് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഇഫക്റ്റീവ് ടൂളുണ്ട്. അത് ഒരു സെർച്ച് എൻജിനാണത്. അതിലൂടെ നമുക്ക് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ, ഇതിനു മുൻപ് ഈ ഏരിയയിൽ പഠനം നടത്തിയ ആളുകളുടെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദി പ്രോബ്ലമാണ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോത്തിസിസ്. നമുക്കറിയാം ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ടെൻറ്റേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വേരിയബിൾസ് അണ്ടർ സ്റ്റഡി. നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റിസർച്ച് നടത്താനായിട്ട് ഉദ്ദേശിക്കുന്ന ഏരിയയിൽ അവിടെ ഉപയോഗിക്കുന്ന വേരിയബിൾസ് അതിൻ്റെ റിലേഷൻഷിപ്പ് കാണിക്കുകയും ഒരു ടെൻറ്റേറ്റീവ്, നമ്മളിപ്പോൾ കഴിഞ്ഞ സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രോബ്ലം ചെയ്തപ്പോഴേക്കും നൾ ഹൈപ്പോത്തിസിസ് പറയുന്നുണ്ട്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് പറയുന്നുണ്ട്. ഈസ് ദർ എനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദീസ് ടു വേരിയബിൾസ്, അതിനെയാണ് ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോത്തിസിസ്, ദിസ് ഈസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പഠിച്ചു ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം, രണ്ടാമത്തേത് ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോത്തിസിസ്. പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിനെപ്പറ്റി അതിന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലായി, ഏതെല്ലാം വേരിയബിൾസ് യൂസ് ചെയ്യണം എന്ന് മനസ്സിലായി. അതിനെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഹൈപ്പോത്തിസിസ് ഫോർമുലേറ്റ് ചെയ്തു. ഈ ഹൈപ്പോത്തിസിസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഐഡൻറ്റിഫൈയിങ് മാനിപ്പുലേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് വേരിയബിൾസ്. വേരിയബിൾസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദോസ് ക്യാരക്ടറിസ്റ്റിക്സ് വിച്ച് ആർ മാനിപ്പുലേറ്റഡ് കൺട്രോൾഡ് ആൻഡ് ഒബ്സർവ്ഡ് ബൈ ദി എക്സ്പെരിമെൻ്റർ എന്നാണ്. മൂന്ന് പ്രധാനപ്പെട്ട വേരിയബിൾസാണ് ഡിപെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ആൻഡ് എക്സ്ട്രേനിയസ് വേരിയബിൾ. ഇതിൽ റിസർച്ചർ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവയുടെ മാറ്റത്തിനനുസരിച്ച് ഡിപെൻഡൻറ്റ് വേരിയബിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും മാറുന്നു. ഇതിനെയാണ് എക്സ്പെരിമെൻ്റ് ഒബ്സർവ് ചെയ്യുന്നത്. വേണ്ട രീതിയിൽ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ട് റിസർച്ചർക്ക് സാധിക്കണം. മാത്രമല്ല മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എക്സ്ട്രേനിയസ് വേരിയബിൾ എന്ന് പറയുന്ന അൺകൺട്രോൾഡ് വേരിയബിളിൻ്റെ സ്വാധീനം കഴിയുന്നത്ര കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ ഫൈനൽ റിസൾട്ടിനെ, അതായത് ഡിപെൻഡൻറ്റ് വേരിയബിളിനെ വല്ലാതെ ഈ എക്സ്ട്രേനിയസ് വേരിയബിൾ സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സ്വാധീനിച്ചാൽ അത് റിസൾട്ടിനെ, റിസർച്ചിൻ്റെ റിസൾട്ടിനെ അത് സാരമായിട്ട് ബാധിക്കും. മറ്റൊരു കാര്യം, ഇവിടെ വേരിയബിൾസ് എന്ന് പറയുമ്പോൾ ആ വേരിയബിൾസിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. അതിനെയാണ് നമ്മൾ ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് കൺഫ്യൂഷൻസ് ഒഴിവാക്കുക. അതെല്ലാം കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ വേരിയബിൾസും ഏതെല്ലാം രീതിയിലാണ് ഉപയോഗിക്കുന്നത്, ആ ഓരോ വേരിയബിൾസിൻ്റെയും പ്രത്യേകതകൾ എന്താണെന്നുള്ള കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻസ് ഒഴിവാക്കാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഏജ് ഈസ് റിലേറ്റഡ് ടു അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോബ്ലമാണ് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത്. അവിടെ ഹൈപ്പോത്തിസിസ് എഴുതിയിരിക്കുന്നത് ദ ഇൻക്രീസ് ഓഫ് അഡിക്ഷൻ വിൽ ഇൻക്രീസ് വിത്ത് ഏജ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസ് കിട്ടി, ഏജ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്, അഡിക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു വേരിയബിൾ ഉണ്ട്. ഇവിടെ ഏജ് എന്ന് പറയുന്ന വേരിയബിളിനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യണം. അതിപ്പോൾ 25 വർഷം അല്ലെങ്കിൽ 24 വർഷം എന്നൊക്കെ ഇങ്ങനെ വർഷത്തിൻ്റെ രൂപത്തിൽ പറയാം, അതല്ലെങ്കിൽ മാസം, കൃത്യം മാസത്തിൻ്റെ കണക്കിൽ പറയാം. 25 വയസ്സും 1 മാസമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ അത് കൃത്യമായിട്ട് ഇത്ര മാസം എന്നുള്ളത് കൃത്യമായിട്ട്. അപ്പോൾ നമ്മളെടുക്കുന്ന ഏജ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഓപ്പറേഷനിൽ ഡിഫൈൻ ചെയ്യുക, നമ്മുടെ കൺഫ്യൂഷൻസ് ഒഴിവായി കിട്ടും. മറ്റൊന്ന് അഡിക്ഷൻ്റെ കാര്യം. ഇപ്പം അഡിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ വെൻ സവൺ സ്റ്റോപ്സ് യൂസിങ് എ സബ്സ്റ്റൻസ് ഹി ഈസ് ഗോയിങ് ത്രൂ ദ വിഡ്രോയൽ സിംറ്റംസ്, അതാണ് അഡിക്ഷൻ എന്ന് നോക്കുകയാണെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ അതിന് ശരിയായിട്ട് ആ ഒരു ഡെഫിനിഷൻ അതിന് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാൻ സാധിക്കും നമുക്ക് എങ്ങനെയാണ് അഡിക്ഷൻ എന്നുള്ളത് ഡിഫൈൻ ചെയ്യാം. ഇപ്പോൾ DSM-5 ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് ഒരാൾ സബ്സ്റ്റൻസ് യൂസ് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനാണ് നമ്മൾ അഡിക്ഷൻ എന്ന് പറയുമ്പോൾ അതിന് ക്ലാരിറ്റി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഓപ്പറേഷണലി ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. ഇതും ഈ പറയുന്ന വേരിയബിൾസുമായി കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇത്രയേ ഉള്ളൂ, ഐഡൻറ്റിഫൈയിങ് മാനിപ്പുലേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് വേരിയബിൾസ്. ഓക്കെ, അടുത്തത് നാലാമത്തെ സ്റ്റെപ്പാണ് ഫോർമുലേറ്റിംഗ് റിസർച്ച് ഡിസൈൻ. റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നതാണ് ബ്ലൂ പ്രിൻ്റ്. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ടെസ്റ്റ് ചെയ്യുന്ന പ്രൊസീജേഴ്സിൻ്റെ മുഴുവൻ കാര്യങ്ങളും, അത് റിസർച്ചർക്ക് മാക്സിമം ഹെൽപ്പ് കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മളൊരു വീട് പണിയുമ്പോൾ അതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കുക എന്ന് പറയുന്ന പോലെയാണ് ഒരു റിസർച്ചിൻ്റെ ശരിക്കൊരു ബ്ലൂ പ്രിൻ്റാണ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് എങ്ങനെയാണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ നല്ല രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്താലേ എക്സ്ട്രേനിയസ് വേരിയബിൾസിൻ്റെ സ്വാധീനം കുറയ്ക്കാനും ഡിപെൻഡൻറ്റ് വേരിയബിൾസിൽ അതിൻ്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഇരിക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൃത്യമായിട്ട് ഈ പറയുന്ന ബ്ലൂ പ്രിൻറ്റിലുണ്ടാവും, അതായത് റിസർച്ച് ഡിസൈനിലുണ്ടാവും. അപ്പോൾ ഒരു റിസർച്ച് ഡിസൈനിൻ്റെ ശരിക്കും മെയിൻ ഫങ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ശരിക്കും റിസർച്ച് ക്വസ്റ്റ്യനെ എങ്ങനെ ആൻസർ ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് പറഞ്ഞാൽ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ടാവും. അതിനെ നമ്മൾ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത്. ഈ റിസർച്ച് ഡിസൈനിലെ അത്യാവശ്യം വേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണിതെല്ലാം. ഒന്ന്, ഈ റിസർച്ച് ഡിസൈനിൽ വേണ്ടത് ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെൻറ്റ്സ് വേണം, മെഷർമെൻറ്റ് പ്രൊസീജിയേഴ്സ് വേണം, ദ സാമ്പ്ലിംഗ് സ്ട്രാറ്റജീസ് വേണം. സാമ്പ്ലിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിംഗ് ഡേറ്റ കളക്ഷൻ, ഒബ്സർവേഷൻ, എക്സ്പെരിമെൻറ്റ്, കേസ് സ്റ്റഡി, സർവേ, ക്വസ്റ്റനയർ മെത്തേഡ്, ഇൻ്റർവ്യൂ ഷെഡ്യൂൾ, ഇതെല്ലാം അതിനകത്ത് ഉൾപ്പെടണം. സാമ്പ്ലിംഗ് സ്ട്രാറ്റജീസിനകത്ത് എല്ലാം വരുന്നുണ്ട്. നമുക്കറിയാം ഒരു എവിടെയാണ് നമ്മുടെ പോപ്പുലേഷൻ, അവിടെ ഏത് രീതിയിലുള്ള സാമ്പിളാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്, അതെല്ലാം ഈ പറയുന്ന റിസർച്ച് ഡിസൈനിനകത്ത് വേണം. പിന്നെ ഫ്രെയിം ഓഫ് അനാലിസിസ്. ഫ്രെയിം ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത് അനാലിസിസ് തന്നെയാണ്, ഫ്രെയിമിംഗ് അനാലിസിസ് എന്ന് തന്നെ പറയുക. ഈ കിട്ടുന്ന ഡേറ്റാസ് എല്ലാം എങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ട് ഈ പറയുന്ന റിസർച്ച് ഡിസൈനിനകത്ത് വേണം. പിന്നെ ടൈം ഫ്രെയിം എന്ന് പറയുന്ന ഒരു ഘടകം കൂടി അതിനകത്ത് വരുന്നുണ്ട്. ടൈം ഫ്രെയിം എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവ് ഉണ്ടാവും നമ്മൾ റിസർച്ച് ചെയ്യുന്നതിന് വേണ്ടി, അതും അതിനകത്ത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്ന, ഫോർമുലേറ്റിംഗ് റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ റിസർച്ച് ഡിസൈനിൽ പറയേണ്ട കാര്യങ്ങൾ. ഓർത്തിരിക്കാനായിട്ട് ഒരു ന്യൂമോണിക് ടെക്നിക്ക് കൂടി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ബ്ലൂം സോഫ്റ്റ് എന്ന് പറയുന്നൊരു വാക്ക്. ഓരോന്നും മനസ്സിലാക്കുക. ബ്ലൂ പ്രിൻ്റ് എന്നുള്ളത് ബി, ലോജിസ്റ്റിക്കൽ അറേഞ്ച്മെൻറ്റ്സ് എൽ, മെഷർമെൻറ്റ് പ്രൊസീജിയേഴ്സ് എന്നുള്ളതിന് എം, സാമ്പ്ലിംഗ് സ്ട്രാറ്റജി എസ്, ഫ്രെയിം ഓഫ് അനാലിസിസ് എഫ്, ടൈം ഫ്രെയിം ടി. അങ്ങനെ ഈ ലെറ്റേഴ്സ് എല്ലാം ഉപയോഗിച്ചിട്ട് ബ്ലൂം സോഫ്റ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഓർത്തിരുന്നാൽ മതി. അതിൽ ഒ എന്ന് പറയുന്നതൊന്നും വേണ്ട നമുക്ക്, ബാക്കിയെല്ലാ ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്കിത് ഡിഫൈൻ ഇത് കൃത്യമായിട്ട് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ PDF കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് കഴിഞ്ഞാൽ അത് നാലാമത്തെ സ്റ്റെപ്പായിരുന്നു. അപ്പോൾ നമ്മൾ നാല് സ്റ്റെപ്പ് നോക്കിയത്, ഫസ്റ്റ് വൺ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം, സെക്കൻഡ് ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോത്തിസിസ്, മൂന്നാമത്തത് ഐഡൻറ്റിഫൈയിങ് മാനിപ്പുലേറ്റിംഗ് ആൻഡ് കൺട്രോളിങ് വേരിയബിൾസ്, നാലാമത്തതായിരുന്നു ഫോർമുലേറ്റിംഗ് റിസർച്ച് ഡിസൈൻ, അഞ്ചാമത്തത് ഡേറ്റ അനാലിസിസ് ആൻഡ് ദെയർ ഇൻ്റർപ്രിറ്റേഷൻ. വെരി സിമ്പിൾ. അതായത് നമ്മൾ ഡേറ്റാസ് എല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞു, സാമ്പിളിംഗ് മെത്തേഡ്സിലൂടെയൊക്കെ നമ്മളെല്ലാം പല രീതിയിലുള്ള സാമ്പിളിംഗ് മെത്തേഡ്സൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള സാമ്പിളിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ എല്ലാം കളക്ട് ചെയ്തു. ഈ ഡേറ്റയെ എല്ലാം നമ്മൾ അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യാനായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ് ഉപയോഗിക്കാം. ഈ ടെക്നിക്സ് എല്ലാം കഴിഞ്ഞ് നമ്മൾക്കൊരു ഒരു റിസൾട്ട് കിട്ടും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർപ്രറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഹൈപ്പോത്തീസിസ് അതുമായി റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ അതിന് ആ ഹൈപ്പോത്തീസിനെ റിജക്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് ഡേറ്റാസ് ഫൈനൽ അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ സാധിക്കുന്നുണ്ടോ, അതാണ് സ്റ്റെപ്പ് 5. ഇവിടെ ഈ അനാലിസിസ് എന്ന് പറയുന്നത് മൂന്ന് രീതിയിൽ നടത്താം. ഇപ്പോൾ മോണോ വേരി യൂണിവേരിയറ്റ് യൂണിവേരിയറ്റ് അനാലിസിസ് ആകാം, ബൈ വേരിയറ്റ് അനാലിസിസ് ആകാം, അല്ലെങ്കിൽ മൾട്ടി വേരിയറ്റ് അനാലിസിസ് ആകാം. യൂണിവേരിയറ്റ് മീൻസ് സിംഗിൾ വേരിയബിൾ, ഒറ്റ വേരിയബിൾ. ബൈ വേരിയറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് വേരിയബിൾസ്. മൾട്ടി വേരിയറ്റ് എന്ന് പറയുമ്പോൾ രണ്ടിലധികം വേരിയബിൾസ്. ഇപ്പോൾ സിംഗിൾ വേരിയബിൾ അല്ലെങ്കിൽ ഒറ്റ വേരിയബിൾ മാത്രമുള്ള, ഇതിനകത്ത് നമുക്കറിയാം സെൻട്രൽ ടെൻഡൻസി, മീൻ മോഡ് മീഡിയൻ, ഹിസ്റ്റോഗ്രാം, പൈ ചാർട്ട്, അതെല്ലാം പറയുന്ന സിംഗിൾ വേരിയൻ്റ് ആണ്. ബൈ വേരിയൻറ്റിനകത്തുള്ള പറയുമ്പോൾ രണ്ട് വേരിയബിൾസ് ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് കമ്പാരിസൺ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്, അതൊക്കെ എക്സ്പ്ലനേഷൻ അതിൻ്റെ ഇതെല്ലാം എടുക്കാം. അതുപോലെ തന്നെ മൾട്ടി വേരിയറ്റ്, ഇപ്പോൾ റിഗ്രഷൻ അനാലിസിസ്, ഫാക്ടർ അനാലിസിസ്, അതെല്ലാം മൾട്ടി വേരിയറ്റ് അനാലിസിസ് ഓഫ് വേരിയൻസ് പറയുന്ന MNOVA എന്നൊക്കെ പറയുന്ന എല്ലാം മൾട്ടി വേരിയറ്റ് അനലൈസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പ് അത്രയേ ഉള്ളൂ, ഡേറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ. ഈ ഡേറ്റ അനാലിസിസ് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവോ അഥവാ സ്റ്റാറ്റിസ്റ്റിക്കൽ, അതോടൊപ്പം ക്വാളിറ്റേറ്റീവ് ടെക്നിക്ക് യൂസ് ചെയ്യാം വേണമെങ്കിൽ, ഏതാണെന്ന് അതിനനുസരിച്ചിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന റിസർച്ചിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റേറ്റീവ് ഓർ ക്വാളിറ്റേറ്റീവ് ടെക്നിക്സ്. പിന്നെ ഉള്ളത് ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്നത് യൂണിവേരിയറ്റ് ആകാം, ബൈ വേരിയറ്റ് ആകാം, ഓർ മൾട്ടി വേരിയറ്റ് അനാലിസിസ് ആകാം. അപ്പോൾ അഞ്ചാമത്തെ സ്റ്റെപ്പും അവിടെ തീരുകയാണ്. ദെൻ 6th ഡ്രോയിങ് കൺക്ലൂഷൻസ്. ഇപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്തു, എല്ലാം കഴിഞ്ഞു. തുടക്കത്തിൽ ഒരു പോപ്പുലേഷൻ ഉണ്ട്, ആ പോപ്പുലേഷനിൽ നമ്മൾ ഒരു നിശ്ചിത ആളുകളെ മാത്രം നമ്മൾ എടുത്തുകൊണ്ട് നമ്മളതിൻ്റെ സാമ്പിൾ എടുത്തിട്ടാണ് നമ്മൾ ഹൈപ്പോത്തീസിസ് ടെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഇതെല്ലാം കിട്ടി, അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു സാമ്പിളിന് എന്താണോ റിസൾട്ട്, അതാണ് ജനറൽ പോപ്പുലേഷൻ, മൊത്തം പോപ്പുലേഷനെ ബാധിക്കുന്നത്. അപ്പോൾ അതിനെ ജനറലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഡ്രോയിങ് കൺക്ലൂഷനിൽ വരുന്നത്. അതോടൊപ്പം തന്നെ കിട്ടിയിരിക്കുന്ന ഈ റിസൾട്ട്, ഈ ഡേറ്റ അനലൈസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത് വെച്ചിട്ട് നമ്മളത് പറയുന്നു, ഹൈപ്പോത്തീസിസ് അക്സെപ്റ്റ് ചെയ്തോ റിജക്റ്റ് ചെയ്തോ എന്നുള്ളത്. നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അതിനകത്തെല്ലാം കൃത്യമായിട്ടും മനസ്സിലാകുന്നതല്ല. ആ കിട്ടിയിരിക്കുന്ന ഡേറ്റാസ് എല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് അത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് കിട്ടുമ്പോൾ ഹൈപ്പോത്തീസിസ് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഇതിനെയാണ്, അങ്ങനെ നമ്മളൊരു കൺക്ലൂഷനിലെത്തുകയും ആ സാമ്പിളിന് എന്താണോ കൺക്ലൂഷൻ കിട്ടിയിരിക്കുന്നത് അത് നമ്മൾ ജനറലൈസ് ചെയ്ത് ഹോൾ പോപ്പുലേഷനത് മാറ്റുകയും ചെയ്യുന്നു. ഇതാണ് 6th സ്റ്റെപ്പ്. ഇനി അവസാനത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് പബ്ലിക്കേഷൻ, 7th സ്റ്റെപ്പ്. വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും റിസർച്ചർ ഡോക്യുമെൻറ്റേഷൻ ഡോക്യുമെൻ്റ് ചെയ്യണം, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് എഴുതി പിടിപ്പിക്കണം. അതിനുശേഷം ഇത് നമുക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പബ്ലിഷ് ചെയ്താലുള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അറിവ് മറ്റാളുകളിലേക്കും പകർന്നു കൊടുക്കാനായിട്ട്, സയൻറ്റിഫിക് ജേണൽസോ ബുക്സിലൊക്കെ ഇത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേഴ്സ് ക്യാൻ ഓൾസോ റീഡ് ഈ പറയുന്ന റിസർച്ച് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. ഇനി അവരൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് അവരുടെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എടുക്കുന്ന സമയത്ത് അവർ ഈ പറയുന്ന ഇതിലൂടെയൊക്കെ കടന്നു പോകാം. അപ്പം അങ്ങനെ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് പബ്ലിക്കേഷനാണ് ഈ റിസർച്ച് സ്റ്റെപ്സ് ഇൻ റിസർച്ച് റിസർച്ച് പ്രോസസ്സിൻ്റെ 7th സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ 7 സ്റ്റെപ്സാണ് റിസർച്ച് പ്രോസസ്സിനകത്തുള്ളത്. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ പ്രോബ്ലം, ഫോർമുലേറ്റിംഗ് എ ഹൈപ്പോത്തീസിസ്, ഐഡൻറ്റിഫൈയിങ് മാനിപ്പുലേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് വേരിയബിൾസ്, ഫോർമുലേറ്റിംഗ് റിസർച്ച് ഡിസൈൻ, ഡേറ്റ അനാലിസിസ് ആൻഡ് ദെയർ ഇൻ്റർപ്രിറ്റേഷൻ, ഡ്രോയിങ് കൺക്ലൂഷൻസ്, പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട് ആൻഡ് പബ്ലിക്കേഷൻ. അങ്ങനെയാണ് 7 സ്റ്റെപ്സ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.